ಆಕಾಶವಾಣಿ നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. അഞ്ചാംഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ആദ്യ 4 മണിക്കൂറിൽ സാമാന്യം ഭേദപ്പെട്ട പോളിംഗ്. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സി ഹെലികോപ്റ്റർ ദുരന്തത്തിൽ മരിച്ചതായി ഇറാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. പ്രളയസാധ്യതയില്ലെന്ന് മന്ത്രി കെ രാജൻ. പകർച്ചവ്യാധികൾക്കെതിരെ ആരോഗ്യവകുപ്പ് ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി മന്ത്രി വീണ ജോർജ്. ഐപിഎൽ ക്രിക്കറ്റിൽ ആദ്യ ക്വാളിഫയറിൽ നാളെ സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. അഞ്ചാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ 4 മണിക്കൂറിൽ സാമാന്യം ഭേദപ്പെട്ട പോളിംഗ് ഉണ്ടായി. രാവിലെ 11 വരെ പശ്ചിമബംഗാളിൽ ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തി. 32.7%. മുൻഘട്ടങ്ങളിലേതുപോലെ മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കുറഞ്ഞ പോളിംഗ്, 15.93%. ഒഡീഷ 21.07%, ബീഹാർ 21.11%, ജമ്മുകശ്മീർ 21.37%, ഝാർഖണ്ഡ് 26.18%, ഉത്തർപ്രദേശ് 27.76%, ലഡാക്ക് 27.87% എന്നിങ്ങനെയാണ് മറ്റിടങ്ങളിലെ വോട്ടിംഗ് ശതമാനം. രാവിലെ 7 ആരംഭിച്ച പോളിംഗ് വൈകിട്ട് 6 അവസാനിക്കും. 49 മണ്ഡലങ്ങളിലാണ് ഇന്ന് വിധിയെഴുതുന്നത്. ഒഡീഷയിലെ 35 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും ഇതോടൊപ്പം വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. ഉത്തർപ്രദേശിലെ 14, മഹാരാഷ്ട്രയിലെ 13, പശ്ചിമബംഗാളിലെ 7, ഒഡീഷയിലും ബീഹാറിലും 5 വീതം, ഝാർഖണ്ഡിലെ 3, ജമ്മുകശ്മീരിലും ലഡാക്കിലും ഓരോ സീറ്റ് എന്നിവയിലാണ് ഇന്ന് വോട്ടെടുപ്പ്. ബിജെപി നേതാക്കളും കേന്ദ്രമന്ത്രിമാരുമായ രാജ്നാഥ് സിംഗ്, പീയൂഷ് ഗോയൽ, സ്മൃതി ഇറാനി, കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, കെ എൽ ശർമ്മ, നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ള, എൽ ജെ പി നേതാവ് രാംവിലാസ് പാസ്വാൻ, വിഭാഗത്തിലെ ചിരാഗ് പാസ്വാൻ എന്നിവർ ഇന്ന് ജനവിധി തേടുന്ന പ്രമുഖരിൽപ്പെടുന്നു. കഴിഞ്ഞ 4 ഘട്ടങ്ങളിലായി 23 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 379 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് പൂർത്തിയായത്. ഇനി 2 ഘട്ടങ്ങൾ കൂടി ശേഷിക്കുന്നു. 6ാം ഘട്ടം അടുത്ത ശനിയാഴ്ചയും 5ാം ഘട്ടം അടുത്ത മാസം 1നുമാണ്. 543 മണ്ഡലങ്ങളിലെയും ജനവിധി അടുത്ത മാസം 4നറിയാം. ഇന്നത്തെ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും വോട്ട് ചെയ്ത് വോട്ടിംഗിൽ പുതിയ റെക്കോർഡ് സൃഷ്ടിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭ്യർത്ഥിച്ചു. ജനാധിപത്യത്തിന്റെ ഉത്സവത്തിൽ ഭരണഘടനാപരമായ അവകാശങ്ങൾ വിനിയോഗിക്കാൻ സ്ത്രീകളോടും യുവാക്കളോടും മോദി പ്രത്യേകം ആഹ്വാനം ചെയ്തു. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സി ഹെലികോപ്റ്റർ ദുരന്തത്തിൽ മരിച്ചതായി ഇറാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. അസർബൈജാനിൽ അണക്കെട്ട് ഉദ്ഘാടനത്തിന് ശേഷം മടങ്ങുകയായിരുന്ന ഹെലികോപ്റ്റർ വടക്ക് പടിഞ്ഞാറൻ ഇറാനിലെ വിദൂര വനപ്രദേശമായ ജോൾഫയ്ക്കടുത്ത് തകരുകയായിരുന്നു. വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയാൻ, പ്രവിശ്യാ ഗവർണർ മാലിക് റഹ്മത്തി തുടങ്ങിയവരും ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നു. അപകടസ്ഥലത്തെത്തിയ രക്ഷാസംഘത്തിന് ജീവനോടെ ആരെയും കണ്ടെത്താനായില്ലെന്നാണ് ഔദ്യോഗിക ടെലിവിഷൻ അറിയിച്ചത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം കനത്ത മൂടൽമഞ്ഞിലും പ്രതികൂല കാലാവസ്ഥയിലും ഹെലികോപ്റ്റർ ഇടിച്ചിറങ്ങുകയായിരുന്നുവെന്നാണ് വിലയിരുത്തുന്നത്. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സിയുടെ ദാരുണമായ വിയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഗാധമായ ദുഃഖവും ഞെട്ടലും രേഖപ്പെടുത്തി. ഇന്ത്യ ഇറാൻ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് റെയ്സ് നൽകിയ സംഭാവനകൾ എന്നും സ്മരിക്കപ്പെടുമെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഈ ദുഃഖവേളയിൽ ഇന്ത്യ ഇറാനൊപ്പം നിൽക്കുന്നുവെന്ന് നരേന്ദ്രമോദി അറിയിച്ചു. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. അതിതീവ്ര മഴയ്ക്ക് സാധ്യത കണക്കിലെടുത്ത് 4 ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രതയും തീവ്രമഴ ലഭിക്കാനിടയുള്ളതിനാൽ 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് ചുവപ്പ് ജാഗ്രത. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം ജില്ലകൾക്കാണ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചത്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും പ്രതീക്ഷിക്കുന്നതിനാൽ ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകുന്നതിന് വിലക്കേർപ്പെടുത്തി. വ്യാഴാഴ്ച വരെ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ വേഗത്തിലാണ് കാറ്റിന് സാധ്യത. സംസ്ഥാനത്ത് പ്രളയസാധ്യതാ പ്രവചനമില്ലെന്നും ആശങ്ക വേണ്ടെന്നും മന്ത്രി കെ രാജൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. മഴയുടെ പശ്ചാത്തലത്തിൽ അനാവശ്യ പ്രചാരണങ്ങൾ നടത്തരുതെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. കേരളത്തിലെ എല്ലാ കലക്ടറേറ്റുകളിലും താലൂക്ക് ഓഫീസുകളിലും എമർജൻസി ഓപ്പറേഷൻ സെന്റർ തുടങ്ങിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാൻ നിർദ്ദേശം നൽകിയതായും മന്ത്രി പറഞ്ഞു. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സ്ഥലങ്ങളിൽ വിനോദസഞ്ചാരികൾക്ക് നിയന്ത്രണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും കെ രാജൻ അറിയിച്ചു. ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച എറണാകുളം ജില്ലയിലെ പല ഭാഗങ്ങളിലും രാവിലെ വ്യാപകമായ മഴ ലഭിച്ചു. ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ മഴ ശക്തമായിരുന്നു. കൊച്ചി നഗരത്തിലെ ചില താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. തൃശൂർ ജില്ലയിൽ ശക്തമായ മഴ പെയ്യുകയാണ്. എൻഡിആർഎഫിന്റെ 2 ടീമുകൾ തൃശൂരിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. പാലക്കാട് ജില്ലയിൽ മഴ ശക്തമായതിനെ തുടർന്ന് ചങ്ങണാംകുന്ന് റെഗുലേറ്ററിലെ ജലനിരപ്പ് ഉയർന്നതായി അധികൃതർ അറിയിച്ചു. ഈ സാഹചര്യത്തിൽ വെള്ളിയാങ്കല്ല് റെഗുലേറ്റർ തുറക്കേണ്ടതായി വരുമെന്നും ഭാരതപ്പുഴയിൽ വെള്ളിയാങ്കല്ല് റെഗുലേറ്ററിന് താഴെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ടെന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. പത്തനംതിട്ട ജില്ലയിലും ശക്തമായ മഴ തുടരുകയാണ്. പ്രധാന ഡാമുകളിലും നദികളിലും ജലനിരപ്പ് കുറവായതിനാൽ മഴ കനത്താലും ജലനിരപ്പ് ഉടൻ അപകടാവസ്ഥയിലെത്താൻ സാധ്യതയില്ലെന്നാണ് വിലയിരുത്തൽ. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ ജില്ലയിലെ മലയോര മേഖലകളിൽ 23 വരെ രാത്രിയാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിൽ ഇടവിട്ട് ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴ നഗരത്തിലും കുട്ടനാട്ടിലും തീരപ്രദേശങ്ങളിലും മഴ തുടരുകയാണ്. ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ജില്ലാ ഭരണകൂടം മുൻകരുതൽ നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട്. ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ എറണാകുളം ജില്ലയിലെ എല്ലാ ഖനന പ്രവർത്തനങ്ങളും ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ നിർത്തിവെക്കണമെന്ന് മൈനിംഗ് ആന്റ് ജിയോളജി വകുപ്പ് അറിയിച്ചു. ലക്ഷദ്വീപിലെ എല്ലാ ദ്വീപുകളിലും കഴിഞ്ഞ രണ്ട് ദിവസമായി ശക്തമായ കാറ്റും ഇടിമിന്നലോടുകൂടിയ മഴയും തുടരുകയാണ്. കടൽ പ്രക്ഷുബ്ധമായതോടെ ദ്വീപുകൾക്കിടയിൽ സർവീസുകൾ നടത്തിയിരുന്ന ഹൈസ്പീഡ് വെസലുകൾ നിർത്തലാക്കി. ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് മഴ ശക്തമായ സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു. കാലാവസ്ഥാ മാറ്റത്തിന്റെ ഭാഗമായി പകർച്ചവ്യാധികൾ വ്യാപിക്കാൻ സാധ്യത മുൻനിർത്തിയാണ് ജാഗ്രതാ നിർദ്ദേശമെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. വെള്ളം കയറുന്ന ആരോഗ്യ സ്ഥാപനങ്ങൾ ബദൽ ഒരുക്കങ്ങൾ പൂർത്തിയാക്കണം. മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കാൻ നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എല്ലാ പ്രധാന ആശുപത്രികളിലും ഫീവർ ക്ലിനിക്കുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. എലിപ്പനി, ഡെങ്കിപ്പനി എന്നിവയ്ക്ക് മഴക്കാലത്ത് സാധ്യത കൂടുതലാണ്. കൊതുകുകടി ഒഴിവാക്കാനും അതിന്റെ ഉറവിടങ്ങൾ നശിപ്പിക്കാനും നടപടിയെടുക്കണം. ചളിയിലോ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലോ ഇറങ്ങരുത്. അങ്ങനെ ചെയ്യേണ്ടി വന്നാൽ കൈകാലുകൾ സോപ്പ് ഉപയോഗിച്ച് വൃത്തിയായി കഴുകണം. വെള്ളത്തിൽ ജോലി ചെയ്യുന്നവർ നിർബന്ധമായും എലിപ്പനി പ്രതിരോധ ഗുളികയായ ഡോക്സിസൈക്ലിൻ കഴിക്കേണ്ടതാണ്. വയറിളക്ക രോഗങ്ങൾക്കെതിരെയും പനികൾക്കെതിരെയും ജാഗ്രത പുലർത്തണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു. ഐപിഎൽ ക്രിക്കറ്റിൽ നാളെ അഹമ്മദാബാദിൽ ഒന്നാം ക്വാളിഫയറിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. വൈകിട്ട് 7:30 മത്സരം. മറ്റന്നാൾ എലിമിനേറ്റർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ബംഗളൂരുവുമായി മത്സരിക്കും. കേരള ആരോഗ്യ സർവകലാശാല സംസ്ഥാനതല ഇന്റർസോൺ അത്ലറ്റിക് മീറ്റ് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സിന്തറ്റിക് ട്രാക്കിൽ ആരംഭിച്ചു. 3 ദിവസത്തെ മീറ്റിൽ ആരോഗ്യ സർവകലാശാലയിലെ 1000-ൽപരം കായിക താരങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. നാളെ രാവിലെ ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ മീറ്റ് ഉദ്ഘാടനം ചെയ്യും. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പരമാധ്യക്ഷൻ മാർ അത്തനേഷ്യസ് യോഹാൻ മെത്രാപ്പൊലീത്തയുടെ ഭൌതിക ശരീരം തിരുവല്ല നിരണം സെന്റ് തോമസ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിൽ എത്തിച്ച് പ്രാർത്ഥനാ ചടങ്ങുകൾ തുടങ്ങി. നാളെ രാവിലെ 9 വരെ ബിലീവേഴ്സ് കൺവെൻഷൻ സെന്ററിൽ പൊതുദർശനത്തിന് വയ്ക്കും. നാളെ രാവിലെ 9 കബറടക്ക ശുശ്രൂഷയുടെ 7-ാം ഘട്ടവും 10 വിലാപയാത്രയെ തുടർന്ന് 11 കബറടക്കവും നടക്കും. കോഴിക്കോട് അത്തോളി സ്വദേശിയായ സൈനികൻ മേഘാലയയിലെ ചിറാപൂഞ്ചിയിൽ വെള്ളച്ചാട്ടത്തിൽ വീണു മരിച്ചു. കുനിയിൽ കടവ് സ്വദേശി അനീഷാണ് മരിച്ചത്. വിനോദയാത്രയ്ക്കിടെയായിരുന്നു അപകടം. നാളെ ഉച്ചയോടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ ശ്രമം ആരംഭിച്ചു. കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ AWH റോഡിൽ യുവാവ് ഷോക്കേറ്റ് മരിച്ചു. പൂവാട്ടുപറമ്പ് സ്വദേശി റിജാസാണ് മരിച്ചത്. മഴ നനയാതെ കയറി നിന്ന കടയിലെ തൂണിൽ നിന്ന് ഷോക്കേൽക്കുകയായിരുന്നു. ഈ വർഷത്തെ ഹജ്ജിന് സംസ്ഥാനത്തുനിന്ന് ആദ്യ സംഘം ഇന്ന് അർദ്ധരാത്രിക്ക് ശേഷം പുറപ്പെടും. കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പുലർച്ചെ 12:05 എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ 86 പുരുഷന്മാരും 80 വനിതകളും ഉൾപ്പെടെ 166 അംഗ സംഘമാണ് യാത്ര തിരിക്കുക. നാളെ ഇതുൾപ്പെടെ 3 വിമാനങ്ങളുണ്ട്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന 17,883 പേരാണ് കോഴിക്കോട്, കൊച്ചി, കണ്ണൂർ വിമാനത്താവളങ്ങൾ വഴി പോകുന്നത്. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ പ്രധാന ചടങ്ങുകളിലൊന്നായ നെയ്യാട്ടം നാളെ. അക്കരെ കൊട്ടിയൂരിൽ നെയ്യഭിഷേകം ചെയ്യുന്നതിന് നെയ്ക്കലശവുമായി ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നും മഠങ്ങളിൽ നിന്നും നെയ്യമൃത സംഘങ്ങൾ കൊട്ടിയൂരിലേക്ക് തിരിച്ചു. നാളെ അർദ്ധരാത്രിയോടെ നെയ്യാട്ടത്തിന് തുടക്കമാവും. ബുധനാഴ്ചയാണ് ഭണ്ഡാരം എഴുന്നള്ളത്ത്. ഇതിനുശേഷമാണ് സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശനം. കാസർഗോഡ് പടന്നക്കാട് വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിലെ പ്രതിയെ പോലീസ് തിരിച്ചറിഞ്ഞു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കർണാടക കുടക് സ്വദേശിയാണ് സംഭവത്തിന് മുന്നിലെന്ന് പോലീസ് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. 5-ാം ഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ആദ്യ 4 മണിക്കൂറിൽ സാമാന്യം ഭേദപ്പെട്ട പോളിംഗ്. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റേസി ഹെലികോപ്റ്റർ ദുരന്തത്തിൽ മരിച്ചതായി ഇറാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. പ്രളയസാധ്യതയില്ലെന്ന് മന്ത്രി കെ രാജൻ. പകർച്ചവ്യാധികൾക്കെതിരെ ആരോഗ്യവകുപ്പ് ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി മന്ത്രി വീണ ജോർജ്. ഐപിഎൽ ക്രിക്കറ്റിൽ ആദ്യ ക്വാളിഫയറിൽ നാളെ സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.